മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ജനപ്രിയ ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് പലരും എന്നോട് ചോദിച്ചു. ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു ജനപ്രിയ ബഡ്ജറ്റാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വാരിക്കോരി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഒരുപാട് പുതിയ സ്ഥാപനങ്ങൾ, പുതിയ പദ്ധതികൾ ഒക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള രൂപരേഖയും അതിൻ്റെ അകത്തുണ്ട്. എല്ലാം നല്ല ആശയങ്ങളാണ്. നടപ്പാക്കി കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ മാത്രമല്ല കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ ഭാവിക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ അന്തരിച്ച സിനിമാ നടൻ സലീം കുമാറിൻ്റെ സ്മാരകം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചിയിൽ ജെ സി ഡാനിയലിൻ്റെ പേരിൽ ഒരു ഫിലിം സിറ്റി ആരംഭിക്കുന്നത്, അതല്ലെങ്കിൽ കോഴിക്കോട്ട് എം ടി വാസു എന്നാരുടെ പേരിൽ ഒരു കൾച്ചറൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് വിധേയനായി അകാലത്തിൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു ആപ്പുണ്ടാക്കുന്നു റാഗിങ് തടയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആപ്പുണ്ടാക്കി കഴിഞ്ഞാൽ റാഗിങ് കുറയുമോ ഇല്ലാതാകുമോ, അതാത് സ്ഥാപനങ്ങളിലെ മേലധികാരികൾ ഇത് ഇപ്പോഴത്തെ പോലെ തന്നെ ഉദാസീനമായിട്ട് കൈകാര്യം ചെയ്യൂ, അതും സീരിയസ് ആയിട്ട് എടുക്കൂ, ഈ വക കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. അതുപോലെ കൾച്ചറൽ കോംപ്ലക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവുമെങ്കിലും ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും, അതിനു വേണ്ടി നീക്കി വച്ചിരിക്കുന്ന തുക മതിയാകുമോ, അത് ഇതൊരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് മാറ്റി വെച്ചിട്ടാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതായിട്ട്. ഏതായാലും ബജറ്റിനെ പറ്റി പൊതുവേ നല്ല അഭിപ്രായമാണുള്ളത്. മാർസിസ്റ്റുകാർ പോലും രഹസ്യമായിട്ട് പറയുന്നത് ബഡ്ജറ്റ് കൊള്ളാം. ഈ സതീശൻ അങ്ങനെ വലിയൊരു ധനകാര്യ വിദഗ്ധനോ ധനതത്വശാസ്ത്രജ്ഞനോ നന്നായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയല്ലോ, എന്നിട്ട് പോലും പുള്ളി ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നു എന്നൊരഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ഇതിലെന്തൊക്കെ നടപ്പാകും എന്തൊക്കെ നടപ്പാവില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക മാർഗമുള്ളൂ. മാത്രമല്ല അഞ്ചു കൊല്ലത്തേക്കുള്ള ഒരു രൂപരേഖ അദ്ദേഹം അവതരിപ്പിച്ചായിട്ടും എനിക്ക് തോന്നി. ഒരു കൊല്ലം കൊണ്ട് മാത്രം നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പലതും. അപ്പോൾ അതവിടെ നിൽക്കുന്നു. അതേസമയത്ത് തന്നെ ഈ ജില്ലകൾ വിഭജിക്കാനുള്ള പദ്ധതിൻ്റെ അകത്ത് അന്തർലീനമല്ലേ എന്നൊരു സംശയമുണ്ട്. മലപ്പുറം ജില്ല, എറണാകുളം ജില്ല, പാലക്കാട് ജില്ല മുതലായവയൊക്കെ വിഭജിക്കാൻ, പുതിയ ജില്ലകൾ രൂപീകരിക്കാനുള്ള ഒരു ചിന്ത ഈ ബഡ്ജറ്റിൽ പതിയിരിപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ എന്തുമാത്രം ആശാസ്യമാണ് എന്നുള്ള വേറൊരു ചോദ്യമാണ്. അതുമല്ലെങ്കിൽ മൊത്തത്തിൽ സ്വകാര്യവൽക്കരണത്തിന് അല്ലെങ്കിൽ കുത്തകകൾക്ക് കേരള സംസ്ഥാനത്തെ തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമമല്ലേ ഈ ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ അണിഞ്ഞൊരുക്കിക്കൂട്ടിരിക്കുന്നത് എന്ന സംശയവും പലരും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കേരളത്തിൻ്റെ തീരപ്രദേശത്തുള്ള ഇൽമനൈറ്റ്, മോണസൈറ്റ്, തോറിയം, പ്ലൂട്ടോണിയം, യുറേനിയം മുതലായ സാധനങ്ങളൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള കരാർ, അംബാനിയെ പോലെ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ഒരു ആലോചനയും ആസൂത്രണവും ഈ ബഡ്ജറ്റിൻ്റെ പുറകിലില്ലേ എന്ന് സംശയിക്കുന്നവരുണ്ട്. അതൊക്കെ എങ്ങനെ അവസാനിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുകയും മാർഗമുള്ളൂ. കാത്തിരിക്കാൻ നമ്മൾ തയ്യാറുമാണ്. കാത്തിരിക്കല്ലാതെ വേറെ യാതൊരു നിർവാഹവും നമുക്ക് മുമ്പിലില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് വന്നിരിക്കും. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാതെ പോയ ഒരു കൂട്ടരെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു എളിയ നിവേദനം. അത് പ്രാദേശിക പത്രപ്രവർത്തകരാണ്. പ്രാദേശിക പത്രപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്കും മലയാള മനോരമയ്ക്കും കേരളഭൂമിക്കും ദേശാഭിമാനിക്കുമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രാദേശിക ലേഖന്മാരുണ്ട്. അവരെ വർക്കിംഗ് ജേർണലിസ്റ്റുകളായിട്ട് അതാത് മാനേജ്മെൻറ്റുകൾ അംഗീകരിച്ചിട്ടില്ല. അത് സാധ്യവുമല്ല. വർക്കിംഗ് ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ നിന്ന് നേരിട്ട് മാസം മാസം ശമ്പളം പറ്റുന്ന ആളുകൾ. പ്രാദേശിക ലേഖകർ എന്ന് പറഞ്ഞാൽ ഈ ചെറു പട്ടണങ്ങളിലൊക്കെ ഉള്ള റിപ്പോർട്ടർമാരാണ്. അവർ ഉത്തരവാദിത്തോടെ വാർത്തകൾ ശേഖരിച്ച് പത്രത്തിൻ്റെ ഓഫീസിലേക്ക് അറിയിക്കുന്നു. അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് പ്രസിദ്ധീകരിക്കുകയോ പ്രസിദ്ധീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നു. പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ വേതനം കൊടുക്കുന്നു. പല സ്ഥലത്തും കോളം സെൻറ്റിമീറ്ററിനാണ് കൂലി കൊടുക്കുന്നത്. ചിലയിടത്തൊക്കെ നിശ്ചിത സംഖ്യയുണ്ട്. അപ്പോൾ എന്തോ ആട്ടെ, ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ് പ്രാദേശിക പത്രപ്രവർത്തകർ. അവരെ ഈ മുഖ്യധാര മാധ്യമപ്രവർത്തകരുടെ കൂടെ കൂട്ടുകയില്ല. മുഖ്യധാര മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ സംഘടന എന്ന് പറഞ്ഞാൽ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റാണ്, കേരള പത്രപ്രവർത്തക സംഘടന. അതിൽ ഈ പാവങ്ങളെ ഉൾപ്പെടുത്തുകയില്ല. ഇവർക്ക് വേറെ യൂണിയനാണ്. ഇവരുടെ യൂണിയൻ്റെ പേര് കെ ജെ യു എന്നാണ്, കേരള ജേർണലിസ്റ്റ് യൂണിയൻ. അതിലാണ് ഈ പ്രാദേശിക പത്രപ്രവർത്തകർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുകയും ഇവർ മറ്റുള്ള പത്ര ജീവനക്കാർക്കൊപ്പം ശമ്പളത്തിലും മറ്റുമൊക്കെ തുല്യത ആവശ്യപ്പെടുകയും ചെയ്തു. തുല്യത ആവശ്യപ്പെട്ടാലും നമുക്കറിയാം അങ്ങനെ തുല്യത ഒന്നും ഒരു മാനേജ്മെൻറ്റും നടപ്പാക്കി കൊടുക്കുകയില്ല. അപ്പോൾ ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി മിക്കവാറും ചവറ്റുകോട്ടയിൽ പോകാനാണ് സാധ്യത. ഇനി വർക്കിംഗ് ജേണലിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ സംഘടന ഇത് ഏറ്റെടുത്ത് ഒരു വിഷയമാകുമോ? അതും ചെയ്യില്ല. ഇനി ഇവരെ ഒരു നിവേദനം എഴുതി അവർ വർക്ക് ചെയ്യുന്ന പത്രത്തിൽ കൊടുത്താൽ ഏത് ആ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കില്ല. കേരളത്തിൽ ഒരു പത്രവും ഈ പ്രാദേശിക പത്രപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും ഗുണമായിട്ട് ദോഷമായിട്ട് എന്തിനായിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ പോലും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലും അവശത നേരിടുന്ന ഒരു വിഭാഗക്കാരാണ് ഈ പ്രാദേശിക പത്രപ്രവർത്തകർ. അവർക്ക് ഒരു ക്ഷേമനിധി വേണം എന്നൊരാവശ്യം വളരെ കാലമായിട്ടുണ്ട്. അത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇവർ അദ്ദേഹത്തെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ ഒന്നും സാധ്യമായില്ല. പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കെ എം മാണി ധനകാര്യമന്ത്രിയുമായിട്ട് വന്നപ്പോൾ വീണ്ടും അവർ ഈ വിഷയം ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി പരിഗണിക്കാമെന്ന് പറഞ്ഞു, മാണി സാറും പരിഗണിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 കോടി രൂപയോ മറ്റോ ഇവർക്ക് ക്ഷേമനിധി ആരംഭിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോഴത്തേക്കും പലവിധ ബുദ്ധിമുട്ടുകളുണ്ടായി. മന്ത്രിസഭ തന്നെ മാറി, മാണി സാർ അതിനു മുമ്പ് പോയി. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്നിട്ട് ഇത് സാധ്യമായില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഇതേ വിഷയം തന്നെ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പെൻഡിങ്ങിലാണ്. തോമസ് ഐസക് പറഞ്ഞത് ക്ഷേമനിധി പുതിയതായിട്ടുണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വലിയ സാമ്പത്തിക ചിലവുള്ളതുകൊണ്ട് സാംസ്കാരിക ക്ഷേമനിധിയിൽ നിങ്ങളും കൂടി ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞു. ഈ പാവങ്ങൾ അത് വിശ്വസിച്ചു. സത്യത്തിൽ സാംസ്കാരിക ക്ഷേമനിധിയിൽ പത്രപ്രവർത്തകരെ ചേർക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് അവരെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ തോമസ് ഐസക് പിന്നെയും പ്രത്യക്ഷപ്പെട്ടു, ഇത് ശരിക്കായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു, ഞാനായിരുന്നു ഈ സ്ഥാനത്തിരുന്നെങ്കിൽ ഇത് നടത്തിയെടുക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെയും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോൾ UDF നേതാക്കന്മാരുടെ അടുത്തും പ്രത്യേകിച്ച് ധനവകുപ്പിൻ്റെ അധിക ചുമതലയോട് വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ അടുത്തും ഈ പ്രാദേശിക പത്രപ്രവർത്തകർ ചെന്നിരുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ക്ഷേമനിധി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ശരിയാക്കി തരാം നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് ദാ ഇപ്പോൾ ഇതേ പരിപാടി തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. അവർക്ക് ക്ഷേമനിധിയില്ല. ക്ഷേമനിധിയില്ല എന്ന് പറഞ്ഞാൽ സതീശൻ പറയും ഞാനിവിടെ 5 കൊല്ലമുണ്ടല്ലോ അതിനിടയ്ക്ക് ക്ഷേമനിധി ഉണ്ടാക്കി തരാം എന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമുക്കറിയാം ഏതായാലും ഇവരിങ്ങനെ ഇലവ് കാത്ത കിളി പോലെ കാത്തിരിക്കുകയാണ്. ഇലവ് എന്ന് പറഞ്ഞൊരു മരമുണ്ട് നമ്മുടെ നാട്ടിൽ, മുള്ളൂരിക്ക് എന്ന് പറയും. അതിൻ്റെ പ്രത്യേകത ഇത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പൂക്കുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കായ എന്ന് പറയുന്നത് ആ കായ പൊട്ടിച്ചാലാണ് പഞ്ഞി. പണ്ട് കാലത്ത് ഈ കിടക്കയിൽ കിട്ടുന്ന തരത്തിലുള്ള പഞ്ഞി കോട്ടൺ അതിൻ്റെ അന്ന് കിട്ടും. അപ്പോൾ ഈ ഇലവിമ്മൽ പൂ ഇതുണ്ടായി പൂത്ത് അതിപ്പോൾ കായ ഉണ്ടാവണം കാത്ത് കിളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്താണോ ഇലവിൻ്റെ കായ പഴുത്ത് കഴിയുമ്പോൾ തിന്നാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇലവിൻ്റെ കായ പഴുക്കുകയില്ല, അതിൻ്റെ അകത്തുള്ള സാധനം തിന്നാനും പറ്റുകയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഈ പാവപ്പെട്ട പ്രാദേശിക പത്രപ്രവർത്തകർ. അവർ കെ എം മാണി സാറിന് കത്ത് കൊടുത്തു, ഉമ്മൻചാണ്ടി സാറിന് കത്ത് കൊടുത്തു, ഐസക് സാറിന് കത്ത് കൊടുത്തു, സകല സാറന്മാർക്ക് കത്ത് കൊടുത്ത അവസരം നമ്മുടെ VD സതീശനും അവർ കത്ത് കൊടുത്തു. സതീശൻ പറക്കലം എന്ന് പറഞ്ഞു. പക്ഷേ ബഡ്ജറ്റ് വന്നപ്പോൾ ഇത് മാത്രമില്ല, ബാക്കി എല്ലാവർക്കും വാരി കോരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാദേശിക പത്രപ്രവർത്തകർ ആകെ നിരാശയിലാണ്, ദുഃഖത്തിലാണ്. അവർക്ക് വേണ്ടി ഒരു ചെറിയ പാട്ട് പാടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളേ.